Dixon, Mary Madam, 21.02.
ഹായ് ഹലോ കൂട്ടുകാരെ, ബീച്ച് അറ്റ് മേരി മാത 21.02 മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1997, കന്നിമാസം 10-ാം തീയതി, സെപ്റ്റംബർ 26. മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ സൗന്ദര്യം. മനസ്സിന് ആരോഗ്യം കിട്ടാൻ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ, സന്തോഷം. മനസ്സിന് സന്തോഷം നൽകാൻ നാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ? ചിലർക്ക് പാട്ടിഷ്ടമാണ്, ചിലർക്ക് വരയ്ക്കാനും എഴുതാനും കുക്ക് ചെയ്യാനും ഡാൻസ് ചെയ്യാനും യാത്ര പോവാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും എല്ലാം ഇഷ്ടമാണ്. നാം നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവരായിരിക്കണം. സന്തോഷം നിറഞ്ഞ ജീവിതം നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല ചിന്തകളുമായി പുലർക്കാലം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഐഷായസ്. Now you are listening to your favorite channel, Beats at Mary Mada 21.02. വേഗം വരണേ പറയാനുള്ളത്.
ഏവർക്കും പുലർക്കാലത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവർക്കും യാത്രകൾ ഇഷ്ടമായിരിക്കുമല്ലോ. വിനോദത്തിനും അറിവ് നേടുന്നതിനുമൊക്കെയല്ലേ നാം യാത്രകൾ നടത്തുന്നത്. നമ്മുടെ മനസ്സിന് സന്തോഷവും ഊർജവും പകരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് വിനോദസഞ്ചാരം. ഒറ്റയ്ക്കും കൂട്ടമായും ആളുകൾ വിനോദസഞ്ചാരം നടത്തും. നാളെ ദേശീയ വിനോദസഞ്ചാര ദിനമാണ്. വിനോദസഞ്ചാരത്തിൻ്റെ പ്രാധാന്യവും പരിധിയും സ്മരിക്കാൻ ഈ ദിനം ഉപയോഗിക്കാം. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്, പ്രകൃതിയോടുള്ള കരുതലാവണം നമ്മുടെ സഞ്ചാരങ്ങളിൽ ഉണ്ടാവേണ്ടത്. എല്ലാ നാട്ടിലും വിനോദത്തിനായി ഓരോ ക്രമീകരണങ്ങൾ ഉണ്ടാവും. നമ്മുടെ കൊച്ചു കേരളത്തിലെ വിനോദസഞ്ചാരത്തിന് പ്രകൃതി തന്നെ ഒരുക്കുന്ന ദൃശ്യ വിരുന്നാണുള്ളത്. കായലും കടലും മലയോരങ്ങളും കണിക്കൊന്നയും കുറിഞ്ഞിപ്പൂക്കളും എല്ലാം സഞ്ചാരികളുടെ മനം കവരും. ഭൂമിയിലെ സ്വർഗമാണിവിടം എന്നതിൽ സംശയം ലേശമില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിക്ഷേപമാണ് പ്രകൃതി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. അതിന് പരിഹാരമുണ്ടാകണം. ഓരോ വ്യക്തിയുടെ മനസ്സിലും പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന ബോധമുണ്ടായാൽ പ്രകൃതി നശിക്കില്ല എന്ന് നിസ്സംശയം പറയാം. മനുഷ്യ മനസ്സിന് ഉണർവും ഉന്മേഷവും നൽകാൻ യാത്രകളും നിന്ന് മറ്റൊന്നില്ല. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യൻ്റെ മനസ്സ് നിർമ്മലമാകും. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് വിനോദസഞ്ചാര മേഖല വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം സഞ്ചാരികളായ നമ്മുടെ മനസ്സും. നന്ദി, നമസ്കാരം.
Beats at Mary Mada, 21.02.
വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ ആർജെ ലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ് റേഡിയോ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. പ്രിയ കൂട്ടുകാരെ, COVID-19 മാന്ത്രികതയാൽ നമ്മൾ എല്ലാവരും കൂട്ടിലടിക്കപ്പെട്ടിരിക്കുകയാണല്ലേ. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും വിശാലമായ നമ്മുടെ പ്രകൃതി നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണെന്നോ. നമ്മുടെ പ്രകൃതി എപ്പോഴും സംഗീതാത്മകമാണ്. ഉഷസ്സിന്റെ സംഗീതം, സന്ധ്യയുടെ സംഗീതം, കിളികളുടെ സംഗീതം, മഴയുടെ സംഗീതം, കാറ്റിന്റെ സംഗീതം, അങ്ങനെ അങ്ങനെ ആകെ മൊത്തം സംഗീതമയം. ഭാഷകൾക്കതീതമായ ഈ ഊർജത്തെ നമ്മിലേക്ക് പകരാനായി മാധുര്യമേറുന്ന ഒരു ഗാനവുമായെത്തുന്നു ലിസ്ബത്ത് നിമിഷ പോൾ. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് ആൻഡ് മേരി മാത 21.02. വേഗം വരണേ പറയാനുള്ളതാ.
Touch me like you do, da-da.
it's at Mary Mada.
Mada.
21.02.
Hi friends, this is me Ajay Lakshmi and you're listening to your favorite internet radio Beats at Mary Mada 21.02. Asadoma Sadgamaya Tamasoma Jyotirgamaya. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും നമ്മെ നയിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള കുറേ നന്മമരങ്ങളാണ് നമ്മുടെ അധ്യാപകർ. അവർ പകർന്നു നൽകുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നാം കെടാതെ സൂക്ഷിക്കണം. നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഒരു ഡേ തന്നെയുണ്ട്, ടീച്ചേഴ്സ് ഡേ. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നു അഭിരാമി മനോജ്. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. സ്റ്റേ ട്യൂൺഡ്.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അഭിരാമി മനോജ്. ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. അധ്യാപക ദിനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. അസതോമ സത്യമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലും എന്നെ നയിക്കണമേ. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയ എത്ര അർത്ഥവത്തായ അബ്ദവാക്യം. അധ്യാപനം എന്നത് കുലീനമായൊരു തൊഴിലാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും സ്വഭാവിദാഠ്യതയും കരുവും പരിപോഷിപ്പിക്കുന്ന ഉദ്യോഗം. ജനങ്ങൾ എന്നെ ഒരു അധ്യാപകൻ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. രാമേശ്വരത്തെ ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയോളം വളർന്ന നമ്മുടെ 11th രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. അക്ഷരലോകത്ത് നമ്മളെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കായി ഒരു ദിനം സെപ്റ്റംബർ 5. തൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ ആവശ്യം നിരസിച്ച ഡോക്ടർ S രാധാകൃഷ്ണൻ ആ ദിവസം രാജ്യത്തെ അധ്യാപകർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപകർ എന്ന മഹാരഥന്മാർക്കായി മാറ്റിവെക്കുന്നത്. അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കോത്താരി കമ്മീഷൻ അഭിപ്രായപ്പെട്ടതുപോലെ ഇന്നിൻ്റെ ക്ലാസ് മുറികളാണ് നാളത്തെ ഇന്ത്യ. ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നത് ആ ചുവരുകൾക്കപ്പുറത്തെ വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. അതുകൊണ്ട് തന്നെയാവും എത്ര വർക്ക് പറഞ്ഞാലും അധ്യാപകർ നമുക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാകുന്നത്. നാം ഇന്ന് ആരോഗ്യമായിരിക്കുന്നുവോ അതിന് പ്രധാന കാരണം അധ്യാപകരാണ്. അവർ പകർന്നു തരുന്ന അറിവാണ് നമ്മുടെ സമ്പത്ത്. ലോകത്തുള്ള മറ്റെല്ലാ ഉദ്യോഗങ്ങളും സൃഷ്ടിക്കുന്ന ഉദ്യോഗമാണ് അധ്യാപനം. മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരതീയ വാക്യം ഗുരുനാഥന്മാർക്ക് എത്ര പ്രാധാന്യം ഉണ്ട് എന്നതിന് തെളിവാണ്. അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ മാതൃക. ആ നിലയ്ക്ക് ഭാവി ലോകത്തിൻ്റെ ശില്പികളാണ് ഓരോ അധ്യാപകരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരായ നമ്മുടെ മാതാപിതാക്കളെയും അക്ഷരലോകത്ത് ആദ്യത്തെ അക്ഷരങ്ങൾ പകർന്നു തന്ന ഗുരുക്കന്മാരെയും COVID-19 മഹാമാരിക്കിടയിലും നമ്മുടെ ഉന്നമനത്തിനായി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഈ ദിവസത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. നന്ദി, നമസ്കാരം.
വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നൗ യു ആർ ലിസണിങ് യുവർ ഫേവറേറ്റ് റേഡിയോ ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. ജീവിതം എന്ന മഹാപുസ്തകം നമ്മുടെ മുൻപിലേക്ക് തുറന്നു തരുന്നത് വിജയങ്ങളും പരാജയങ്ങളുമാണ്. ഇവയെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളൂ. അങ്ങനെ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്വ വ്യക്തിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. എനിക്കുറപ്പുണ്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് കേൾക്കുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് മൈൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാ ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ നമ്മോടൊപ്പം മോട്ടിവേഷണൽ സ്പീക്കർ അനീഷ് മോഹൻ സർ. ചോദ്യങ്ങളുമായി നയന സുരേഷ് എന്ന നമ്മുടെ കൂട്ടുകാരെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം റേഡിയോ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. വേഗം വരണേ പറയാനുള്ളത്.
ലൈഫ് ഈസ് എ ജേണി ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് സക്സസസ്. വിജയം എന്നത് യാദൃശ്ചയമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ജീവിത വിജയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചും ഇൻസ്പിറേഷണൽ ട്രെയിനറുമായ അനീഷ് മോഹൻ സാറാണ്. ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ചസ് ഇൻ ഇന്ത്യയിൽ നാഷണൽ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽസ് 10 യങ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സൺസ് ഓഫ് ദ വേൾഡ് 2019 വിജേതാവുമാണ് സർ. ഇന്ന് ലക്ഷങ്ങളുടെ ജീവിത വിജയ മന്ത്രമായിരിക്കുന്ന ഈ അതുല്യ പ്രതിഭയെ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02 ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറാകാൻ സാറിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ?
തീർച്ചയായും പങ്കുവെക്കാമല്ലോ. ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഇൻസ്പിരേഷണൽ ട്രെയിനറാണ്. ഇവ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ സ്പീച്ച് കേട്ട ശേഷം നമുക്ക് ഭയങ്കര ആവേശം തോന്നും രണ്ട് ദിവസത്തേക്ക്. രണ്ട് ദിവസം കഴിയുമ്പോൾ ബലൂണിൻ്റെ കാറ്റ് അഴിച്ചു വിട്ട പോലെ ആ മോട്ടിവേഷൻ പോയി തരും, ശരിയല്ലേ? എന്നാൽ ഇൻസ്പിരേഷണൽ സ്പീക്കറാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഓൺ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അത് നമ്മളിലേക്ക് കൂടുതൽ ആവേശം നൽകും, നമുക്കും അത് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നും, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഒരു പടിയും കൂടെ അപ്പുറമാണ് ഇൻസ്പിരേഷണൽ ട്രെയിനർ. അത് എന്താണോ ആ വ്യക്തി ചെയ്തത് എന്ന് നമ്മളിലേക്ക് പഠിപ്പിച്ചു തന്ന് നമ്മളെക്കൊണ്ടും ചെയ്യാൻ പര്യാപ്തരാക്കുക. സോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം നൽകുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ബേസ് ചെയ്ത് അത് പ്രാക്ടിക്കലി ചെയ്ത് വിജയിപ്പിച്ചതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് കൊള്ളാം, ഇത് പ്രാക്ടിക്കലാണ്, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും അവരത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. സോ ഇൻസ്പിരേഷണൽ ട്രെയിനിങ് കുറച്ചുകൂടെ പവർഫുള്ളാണ് എന്നുള്ളൊരു ഓൺ എക്സ്പീരിയൻസിനാണ് അതിലേക്ക് ഞാൻ തിരിഞ്ഞത്. ഇതിലേക്ക് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നാണ് ചോദ്യം. അത് തീർച്ചയായും എൻ്റെ അമ്മയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കൊരു ആക്സിഡൻറ്റിൽ എൻ്റെ ഒരു കൈയും ഒരു കാലും നഷ്ടപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് ഞാൻ അമ്മയോട് ഏറെ വേദനയോടെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അമ്മ എനിക്കിനി ഒന്നും ചെയ്യാനാവത്തില്ല, ഒരു ചുറ്റിക എടുത്തിട്ട് ഒരു ആണി പോലും തറയ്ക്കാൻ എനിക്ക് പറ്റില്ല, അതിനുള്ള ആരോഗ്യം പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്ക് മുമ്പോട്ട് ജീവിക്കേണ്ട എന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അമ്മ തിരിച്ച് ചോദിക്കുന്നത്, എന്തുകൊണ്ട് യാതൊരു പരുക്കുമില്ലാത്തൊരു നാവ് നിനക്കുണ്ടല്ലോ, ആ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുത്ത് ജീവിച്ചുകൂടാ. ആ ഒരൊറ്റ സ്പാർക്കിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് ഇൻസ്പിരേഷൻ നൽകാൻ എനിക്ക് സാധിക്കും എന്നൊരു ചിന്തയുണ്ടാകുന്നത്. അവിടെ നിന്നാണ് ഇൻസ്പിരേഷണൽ ട്രെയിനറാകുന്ന യാത്ര ആരംഭിക്കുന്നത്. അത് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് തിരുത്തലുകൾ വരുത്തി ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും പൂർണ്ണമൊന്നുമായിട്ടില്ല, അത് നേരെ ശരിയാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഇൻസ്പിരേഷണൽ ട്രെയിനിങ് നൽകി കഴിയുമ്പോൾ ഏറ്റവും അധികം ഇൻസ്പിരേഷൻ ഉണ്ടാകുന്നത് അത് നൽകിയ എനിക്ക് തന്നെയാണ്. എനിക്കത് വേണം. നമുക്ക് ഈ വേദനകളും ചലഞ്ചസിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ റെഗുലറായിട്ടുള്ള ഇൻസ്പിരേഷൻ നമുക്ക് ഉണ്ടായേ പറ്റൂ. അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അനുജന്മാർക്കോ അനിയത്തിമാർക്കോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പഠിക്കുന്നത് നിങ്ങളല്ലേ. അതുതന്നെയാണ് ഇൻസ്പിരേഷൻ ട്രെയിനിങ് നൽകുമ്പോൾ ആ ഇൻസ്പിരേഷൻ ഏറ്റവും അധികം കിട്ടുന്നത് ആ നൽകുന്ന വ്യക്തിക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നൊരു ലക്ഷ്യവും കൂടെ ഒരു ഇൻസ്പിരേഷണൽ ട്രെയിനറായതിൽ ഉണ്ട്.
കൊറോണയുടെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ജീവിത താളത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെയും ശുഭാപ്തി വിശ്വാസത്തോടെ എങ്ങനെ മുന്നേറുവാൻ സാധിക്കുമെന്ന് ഒന്ന് വിശദീകരിക്കാമോ സർ?
തീർച്ചയായും പങ്കുവെക്കാം. കൊറോണ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ. ഒന്ന് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, പ്രതിസന്ധികളല്ലേ നമ്മളെ ഏറ്റവും അധികം ശക്തരാക്കിയിട്ടുള്ളത്? ഒരു ഉദാഹരണം പങ്കുവെക്കട്ടെ. സിനിമ, നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ അകത്ത് ആ വില്ലൻ കഥാപാത്രമില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നായകന് പ്രതിസന്ധികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ സിനിമ ത്രില്ലിംഗ് ആകുമോ? വളരെ ബോറിംഗ് ആകത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു കോട്ട് ഞാൻ എഴുതിയത്, ചലഞ്ചസ് ഹെൽപ്പ് യു ടു റിയലൈസ് ആൻഡ് അൺലീഷ് യുവർ ട്രൂ പൊട്ടൻഷ്യൽ. ശരിയല്ലേ? പ്രതിസന്ധികൾ നമ്മുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്താനും അത് പുറത്തു കൊണ്ടുവരാനും സഹായിക്കും. കൊറോണ നമ്മുടെ യഥാർത്ഥ കഴിവ് പുറത്തു കൊണ്ടുവരാനുള്ള സമയമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ചില കുട്ടികളുടെ ജീവിതത്തിന് താളം തെറ്റി, ചിലർ ഇതിനൊരു അവസരമാക്കി മാറ്റി. എങ്ങനെ? ഒന്നാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത്, ഞാൻ പറയും, എന്ത് സംഭവിച്ചാലും അതിൻ്റെ അകത്തുള്ള പ്രതിസന്ധികളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് കൊറോണ മാറട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ. രണ്ടാമത്തെ ആൾക്കാർ, ഇതിനൊരു അവസരമാക്കി മാറ്റിയവർ. സിമ്പിളാക്കി പറഞ്ഞാൽ ആദ്യത്തെ ആൾക്കാർ സാഹചര്യങ്ങളുടെ സ്ലേവായി മാറിയവർ, രണ്ടാമത്തെ ആൾക്കാർ സാഹചര്യങ്ങളുടെ കമാൻഡർ അല്ലെങ്കിൽ മാസ്റ്ററായി മാറിയവർ. നമ്മൾ നമ്മളോട് എന്നും ഇനി പറയേണ്ടത് ഐ ആം ദ കമാൻഡർ ഓഫ് മൈ ലൈഫ്. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ശരി, അതിൻ്റെ അകത്ത് അത് എങ്ങനെ ആക്കി തീർക്കണമെന്നുള്ളത് നമ്മുടെ ഡിസിഷനായിരിക്കണം. Your fate is not determined by what happens to you, but how you respond to it. നമ്മൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. റിയാക്ഷൻ അല്ല, റെസ്പോണ്ടാണ്. നമ്മൾ ബുദ്ധിപൂർവം റെസ്പോണ്ട് ചെയ്യണം. ചെയ്യേണ്ട ഭാഗം ഇത്ര മാത്രം. നമുക്ക് ഒരു കൃത്യമായ റൊട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതുവരെ സ്കൂൾ സിസ്റ്റവും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് നൽകുന്ന ടൈം ടേബിളും അതിനെ ബേസ് ചെയ്ത് വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ താളം തെറ്റി ഓൺലൈൻ ക്ലാസ്സിലേക്ക് മറ്റും വന്നപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ആ ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യണം. ഇവിടെ കമാൻഡറായി മാറുക മാത്രമേ മാർഗമുള്ളൂ. നമ്മളെ നിയന്ത്രിച്ച് തന്നെ മുമ്പോട്ട് പോകണം, ശരിയല്ലേ? അതിന് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പങ്കുവെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഗോൾസ്, ലക്ഷ്യങ്ങൾ വേണം. ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള ലക്ഷ്യങ്ങൾ വേണം, മെൻ്റൽ ഫിറ്റ്നസ്സിനുള്ള ലക്ഷ്യങ്ങൾ വേണം, സോഷ്യൽ ഫിറ്റ്നസ്സിനുള്ള ലക്ഷ്യങ്ങൾ വേണം, സ്പിരിച്വൽ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ വേണം. അത് സെറ്റ് ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് വർക്ക് ചെയ്യണം. ഇനി ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് വന്നാലും ഇനി അതിനുശേഷം സ്കൂളിൽ അടയ്ക്കേണ്ടി വന്നാലും ഓൺലൈൻ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നാലും എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ ലൈഫിൻ്റെ കമാൻഡർ ഞാനാകുമെന്നും അതെങ്ങനെയാകണമെന്നും ഞാൻ തീരുമാനിക്കും. പരീക്ഷയ്ക്ക് മാത്രമല്ല ജീവിതത്തിലും A+ കരസ്ഥമാക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകുകയും അത് ചെയ്തെടുക്കുകയും വേണം. മറ്റുള്ളവർ നമ്മളോട് എന്തു പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളോട് എന്തു പറയുന്നുള്ളതാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്.
ദൈവം നൽകിയ ഈ ജീവിതത്തെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നന്ദിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകി ഇത്രയും സമയം ഞങ്ങൾക്കായി ചിലവഴിച്ച സാറിന് മേരി മാത ഫാമിലിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി സർ.
വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ യുവർ ആജ ലക്ഷ്മി. യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് ചാനൽ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. ചിന്തകൾക്ക് കുഞ്ഞു ചിറകുകൾ വെച്ച് അക്ഷരങ്ങളിലൂടെ കാവ്യ ഭംഗിയുള്ള സൃഷ്ടികളാകാൻ കവികൾക്ക് മാത്രമേ സാധിക്കൂ. മലയാള ഭാഷയിൽ മഹത്തായ സംഭാവനകൾ നൽകിയ ഒരുപാട് കവികൾ നമുക്കുണ്ട്. ഇന്നത്തെ കവിതാ സെഗ്മെന്റിൽ സുഗതകുമാരി ടീച്ചർ എന്ന മഹത് പ്രതിഭയുടെ ഒരു കവിതാ സമാഹാരവുമായി നമ്മുടെ കൂട്ടുകാരി ആദിത്യ മനോജ്. നവ് യു ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. വേഗം വരണേ, പറയാനുള്ളതാ.
നമസ്കാരം, എൻ്റെ പേര് ആദിത്യ മനോജ്. ഞാനിന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയുടെ ഏതാനും വഴികളാണ്. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ള ഒരു കാട്ടു പക്ഷി മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാൽ ചിറക് ചെറുതിളക്കി നോവുമെന്നോട്ടോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറും ഈ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മീച്ചൂടി അടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുറാപ്പ് ഉണർന്നു നേരം ഒരു പാട്ടു കൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുണിൽ തിളങ്ങും ഇപ്പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമലച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിലും ആയിരം കൊമ്പത്ത് താരകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട് കനിവരും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട്. ലക്ഷ്മി. താങ്ക് യു.
ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി 8th എപ്പിസോഡ് ഓഫ് അവർ റേഡിയോ ചാനൽ പീറ്റ്സ് അറ്റ് മേരി മാത 21.02. വാർത്തകൾക്ക് പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഏതൊരു സംഭവം വാർത്തയാക്കാൻ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. ലൈക്കും ഫോളോവേഴ്സും നേടി മുന്നേറുമ്പോൾ യഥാർത്ഥ വാർത്തകൾ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഫേക്ക് ന്യൂസുകൾക്ക് ചെവി കൊടുക്കാതെ വാർത്തകളിലെ ശരിയായ വാർത്തകൾ തിരഞ്ഞെടുക്കാൻ നാം എപ്പോഴും ശ്രമിക്കണം. കഴിഞ്ഞ ആഴ്ചയിലെ ശരിയായ വാർത്തകളും വിശേഷങ്ങളുമായി വാർത്താ നേരത്തിൽ ഇന്ന് നമ്മോടൊപ്പം നസ്മിൻ ഫാത്തിമ ആൻഡ് ദിയ മരിയ ജേക്കബ്. This is me, RJ Riya, and you are listening to your favorite channel, Beats It Made Mother 21.02. Vegam varane parayanullada.
നമസ്കാരം. ബീറ്റ്സ് അറ്റ് മേരി മാത 21.02 വാർത്താജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2021 സെപ്റ്റംബർ 26, കൊല്ലവർഷം 1897, കന്നി 10. വാർത്തകൾ വായിക്കുന്നത് ദിയ മരിയ ജേക്കബ്, നസ്മിൻ ഫാത്തിമ. പ്രധാന വാർത്തകൾ. വൈറസ് വ്യാപനം കുറയുന്നു, കേരളത്തിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കുറവ്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നു, ക്ലാസുകൾ നവംബർ 1 മുതൽ. കർഷകർക്ക് തിരിച്ചറിയൽ നമ്പർ. കർഷകർക്ക് 12 അക്ക തിരിച്ചറിയൽ നമ്പർ നൽകാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം ഒരുങ്ങുന്നു. കുട്ടികൾക്ക് കോവാക്സിൻ, 2ാം ഘട്ട ട്രയൽ കഴിഞ്ഞു. കേരളത്തിൽ പുതിയ ഡെങ്കി, ഡെൻ 2 വൈറസ് കൂടുതൽ അപകടകാരി. ആദ്യ ഡോസ് 90%. സംസ്ഥാനത്ത് കോവിഡ് ആദ്യ ഡോസ് വാക്സിനേഷൻ 89% പിന്നിട്ടു. സ്പോർട്സ് ന്യൂസ്. IPL ശേഷം RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയും, വിരാട് കോഹ്ലി.
നമസ്കാരം. വാർത്തകൾ വിശദമായി. വൈറസ് വ്യാപനം കുറയുന്നു, കേരളത്തിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കുറവ്. ന്യൂഡൽഹി. കോവിഡ് വൈറസ് ഒരാളിൽ നിന്ന് എത്ര പേരിലേക്ക് പകരുന്നു എന്ന് സൂചിപ്പിക്കുന്ന R വാല്യൂ രാജ്യത്ത് 1 താഴെ എത്തിയെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തി. വാല്യൂ 1 മുകളിലാകുന്നത് പകർച്ചവ്യാധി വ്യാപിക്കുന്നതിൻ്റെ സൂചനയാണ്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നു, ക്ലാസുകൾ നവംബർ 1 മുതൽ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് കാല അടച്ചുപൂട്ടലിൻ്റെ ഏറ്റവും വലിയ ഇരകളായ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക്. 1.5 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂളുകൾ സജീവമാകുന്നത്. കർഷകർക്ക് തിരിച്ചറിയൽ നമ്പർ. കർഷകർക്ക് 12 അക്ക തിരിച്ചറിയൽ നമ്പർ നൽകാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം ഒരുങ്ങുന്നു. ന്യൂഡൽഹി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതുവഴി കർഷകരുടെ ഭൂരേഖകളുമായി ബന്ധിപ്പിക്കാനാണ് പദ്ധതി. കുട്ടികൾക്കും വാക്സിൻ, 2ാം ഘട്ട ട്രയൽ കഴിഞ്ഞു. ന്യൂഡൽഹി. 18 വയസ്സിന് താഴെയുള്ളവരിൽ കോവാക്സിൻ്റെ 2ാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയായതായി നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് അറിയിച്ചു. 2ാം ഘട്ട ഫലം അറിഞ്ഞ ശേഷമേ 3ാം ഘട്ടം തുടങ്ങാവൂ എന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ പുതിയ ഡെങ്കി, ഡെൻ 2 വൈറസ് കൂടുതൽ അപകടകാരി. ന്യൂഡൽഹി. ഡെങ്കിപ്പനിയുടെ കൂടുതൽ അപകടകാരിയായ ഡെൻ 2 വൈറസ് വകഭേദം കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ കണ്ടെത്തി. അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ആദ്യ ഡോസ് വാക്സിനേഷൻ 89% പിന്നിട്ടു. തിരുവനന്തപുരം. ഇതുവരെ 2.37 കോടി പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 98.27 ലക്ഷം പേർക്ക് 2ാം ഡോസ് വാക്സിനും നൽകി. 45 വയസ്സിന് മുകളിലുള്ളവരിൽ 96% പേർക്ക് ആദ്യ ഡോസും 55% പേർക്ക് 2ാം ഡോസും നൽകി. കായിക വാർത്തകൾ. IPLന് ശേഷം ബാംഗ്ലൂർ ക്യാപ്റ്റൻ സ്ഥാനം വിടും, കോഹ്ലി. ദുബായ്. ഈ IPLന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനവും ഒഴിയുമെന്ന് വിരാട് കോഹ്ലി. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൻ്റെ നായകസ്ഥാനം ലോകകപ്പിന് ശേഷം വിടുമെന്ന് അറിയിച്ചതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കോഹ്ലിയുടെ ഈ പ്രഖ്യാപനം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ ആജയ ലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ് റേഡിയോ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈ കൊച്ചു കേരളം എന്തിനെല്ലാം പ്രശസ്തമാണല്ലേ. സംസ്കാരം, കലാരൂപങ്ങൾ, എല്ലാം ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ ആയോധന കലകളും. ഇന്ന് നമുക്ക് കേരളീയ സെഗ്മെന്റിൽ ഒരു ആയോധന കലാരൂപത്തെ കുറിച്ച് അറിഞ്ഞാലോ? ഇന്ന് കേരളീയ സെഗ്മെന്റിൽ കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് നമുക്ക് പരിചയപ്പെടാം. ലോകത്ത് ഏറ്റവും പഴക്കമാർന്ന ആയോധന കലകളിൽ ഒന്നായ കളരിപ്പയറ്റ് കേരളത്തിന്റെ അഭിമാനമാണ്. പണ്ട് കാലത്ത് കളരി സാമാന്യ ജനജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ ബാല്യത്തിൽ തന്നെ കളരിയിൽ ചേർത്ത് മെയ്യഭ്യാസം പരിശീലിപ്പിക്കുന്ന രീതി പഴയകാലത്ത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. മെയ്പയറ്റ്, വടിപ്പയറ്റ്, വാൾപയറ്റ്, വെറും കൈപ്രയോഗം എന്നിങ്ങനെ വിവിധ അഭ്യാസ മുറകൾ കളരിപ്പയറ്റിലുണ്ട്. ശരീരമാകെ എണ്ണ തേച്ച് ഉഴിയിലാണ് പരിശീലനത്തിന്റെ ആരംഭഘട്ടം. ചാട്ടം, ഓട്ടം, മറച്ചിൽ എന്നിങ്ങനെ അടിസ്ഥാന പാഠങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാണ് അടുത്ത ഘട്ടമായ ആയുധ പരിശീലനം. വാൾ, കടാര, കുന്തം, ഉറുമി, അമ്പ്, വില്ല് എന്നീ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട വിധം പഠിപ്പിക്കും. മനസ്സും ശരീരവും ഏകാഗ്രമാകാനാണ് കളരി പഠിപ്പിക്കുന്നത്. കളരി എന്ന ആയോധന കലയെപ്പറ്റി കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും നൽകുന്ന വിനോദങ്ങളിൽ ഏർപ്പെട്ടും നല്ല ചിന്തകൾ മനസ്സിൽ നിറച്ചുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. Now, we are going to wind up our today's episode with a famous quote shared by our former president, Dr. APJ Abdul Kalam. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. Now, you are listening to your favorite channel, Beats at Meri Mada 21.02. This is me, Ajay Lakshmi, signing out. Bye-bye.
പറയാനുള്ളതാ ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.
ബീറ്റ്സ് അറ്റ് മേരി മാത 21.02.